2024 March 26 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ കെജ്രിവാൾ എന്ന പടവാൾ. സൂനേസ് കണ്ടത്ത് എഴുതുന്നു, ജന്തർ മന്ദിറിലും രാംലീല മൈതാനത്തും അഴിമതിക്കെതിരെ മേഘ ഗർജനവും ആകുകയും രാജ്യത്ത് വേറിട്ട രാഷ്ട്രീയ വഴി വെട്ടിത്തുറക്കുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാൾ മദ്യനയത്തിന്റെ പേരിലുള്ള കോഴക്കേസിൽ ജയിലിലായത് വിരോധാഭാസമെങ്കിലും ഈ പോരാളിയെ ജനം അത്ര വേഗം കൈവെടിയാൻ ഇടയില്ല. കാരണം തട്ടകമായ ഡൽഹിയിലും രാജ്യമെങ്ങും പോരാട്ട വീര്യത്തിലൂടെ ജനങ്ങളെ സ്വാധീനിച്ച നേതാവാണ് കെജ്രിവാൾ. ജന്തർമന്ദിറിൽ ഗാന്ധിയൻ അന്ന ഹസാരെക്കൊപ്പം അഴിമതിക്കെതിരെ ഇന്ത്യ പ്രക്ഷോഭം അന്നത്തെ UPA സർക്കാരിനെ പിടിച്ചുലച്ചിരുന്നു. പിന്നീട് ആം ആദ്മി പാർട്ടിയിലൂടെ ഡൽഹിയിൽ കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തി കേന്ദ്രത്തിൽ BJP വന്ന അന്നു മുതൽ തുടരുന്ന പോരാട്ടത്തിന്റെ മറ്റൊരു ഘട്ടമായി ഇപ്പോഴത്തെ ജയിൽവാസത്തെ വേണമെങ്കിലും കാണാം. തീപ്പുരിയുടെ ശൈശവം. ഹരിയാനയിലെ സിവാനി ജില്ലയിൽ ബാനിയ കുടുംബത്തിൽ ജനിച്ച കെജ്രിവാൾ ചെറുപ്പത്തിൽ നാണം കുടുങ്ങി ആയിരുന്നെങ്കിലും പ്രസംഗ മത്സരങ്ങളിൽ സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ കൊടുങ്കാറ്റാകുമായിരുന്നു. ആ സ്പാർക്കാണ് പിന്നീട് ഇന്ത്യ കണ്ടതും. 1999 ആദായ നികുതി വകുപ്പിലെ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് രൂപീകരിച്ച പരിവർത്തൻ എന്ന സന്നദ്ധ സംഘടനയായിരുന്നു പോരാട്ടത്തിനുള്ള ആദ്യ വേദി. താൻ ജോലി ചെയ്യുന്ന ആദായ നികുതി വകുപ്പിലെ നടപടികൾ സുതാര്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് 2000 ഡൽഹി ആദായ നികുതി ചീഫ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ വൈദ്യുതി സേവനങ്ങൾക്ക് കൈക്കൂലി നൽകരുതെന്ന് ഉദ്ബോധിപ്പിച്ച് വൈദ്യുതി ഭവനുകൾക്ക് മുന്നിലും നടത്തിയ ധർണകൾ വേറിട്ടതായി. ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തെ നിരവധി അഴിമതികൾ പുറത്തു കൊണ്ടുവന്നു. റേഷൻ സാധനങ്ങൾ പൊതുവിപണിയിൽ മറച്ചു വിൽക്കാൻ, ജലവിതരണ സ്വകാര്യവൽക്കരിക്കാൻ തുടങ്ങിയ വിഷയങ്ങളിലും ഇടപെട്ടു. ഇപ്പോൾ മദ്യനയ കേസിൽ ജയിൽവാസം അനുഭവിക്കുന്ന ഉറ്റ സുഹൃത്തും വിശ്വസ്തനുമായ മനീഷ് സിസോദിയയ്ക്കൊപ്പം 2005 രൂപീകരിച്ച കബീർ എന്ന സംഘടനയും അഴിമതിക്കെതിരെ ശബ്ദമുയർത്തി. അന്ന ഹസാരെ, അരുണ റോയ് തുടങ്ങിയവർക്കൊപ്പം വിവരാവകാശ നിയമം പ്രയോജനപ്പെടുത്തി സർക്കാർ സംവിധാനങ്ങളിലെ അനാസ്ഥകൾക്കെതിരെ പ്രതികരിച്ചു. അതിനുള്ള അംഗീകാരമായിരുന്നു 2006 മക്സസെ അവാർഡ് തുക ഉപയോഗിച്ച് പബ്ലിക് പോസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന സന്നദ്ധ സംഘടനയുടെ പോരാട്ടം ശക്തിപ്പെടുത്തി. പ്രശാന്ത് ഭൂഷൺ, കിരൺ ബേദി തുടങ്ങിയവരും ഒപ്പം ചേർന്നു. 2010 അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിന്റെ രാഷ്ട്രീയ കരിയറിനെ ബാധിച്ച, കോൺഗ്രസിനെ വെട്ടിലാക്കിയ കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി പുറത്തു വന്നതിന് പിന്നിലും കെജ്രിവാൾ ഉണ്ട്. കൊടുങ്കാറ്റ് പിറക്കുന്നു. കെജ്രിവാളിനെ ജനമറിയുന്നത് 2011 അന്ന ഹസാരെയുടെ നേതൃത്വത്തിൽ 2 UPA സർക്കാരിനെ വെള്ളം കുടിപ്പിച്ച 2011 ലോക്പാൽ സത്യാഗ്രഹ സമര പരമ്പരയുടെ മുഖ്യ സംഘാടകനായാണ്. ഇതിന് പിന്നാലെയാണ് 2012 നവംബറിൽ യോഗേന്ദ്ര യാദവ്, പ്രശാന്ത് ഭൂഷൺ, ശാന്തി ഭൂഷൺ, കിരൺ ബേദി തുടങ്ങിയവർക്കൊപ്പം ആം ആദ്മി പാർട്ടിക്ക് രൂപം നൽകിയത്. 2013 ഡിസംബറിൽ 44 വയസ്സിൽ ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ആയപ്പോഴും പോരാട്ടം നിർത്തിയില്ല. ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ 49 ദിവസം രാജിവെച്ച കെജ്രിവാളിന്റെ അടുത്ത പോരാട്ടം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരാണസിയിൽ നരേന്ദ്രമോദിക്കെതിരെ അവിടെ തോറ്റെങ്കിലും 2015 ഫെബ്രുവരിയിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ചരിത്ര വിജയം നേടിക്കൊടുത്തു. 2020 അധികാര തുടർച്ച. 2022 ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ BJPയെ പുറത്താക്കിയ പ്രകടനം. കാലമെത്രയും ഡൽഹിയിൽ വാണത് കേന്ദ്ര സർക്കാരിനോടും അവരുടെ പ്രതിനിധി ലഫ്റ്റനന്റ് ഗവർണറോടും എതിരിട്ട് എതിരാളിയുടെ കോർട്ടിലേക്ക് ആക്രമിച്ചു കടക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലിയാണ് ആം ആദ്മി പാർട്ടിയിലെ പഞ്ചാബിൽ ഭരണകക്ഷിയാക്കിയതും മോദിയുടെ തട്ടകമായ ഗുജറാത്തിൽ വേരുറപ്പിച്ചതും. സ്വേച്ഛാധിപതി എന്ന് ആരോപിച്ച് രാഷ്ട്രീയ വഴിയിൽ പിന്നീട് യോഗേന്ദ്ര യാദവ്, പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയവർ പ്രമുഖർ പിരിഞ്ഞപ്പോൾ കെജ്രിവാൾ തനിച്ച് പോരാട്ടം തുടർന്നു. ജനങ്ങളുടെ കോടതി വോട്ടിലൂടെ അനുകൂല വിധി നൽകിയത് പോരാട്ടങ്ങൾ തുടരാൻ ഊർജ്ജമായി.